Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Tannivritir Khrushchade Tasmam Chedna Pramatiti Abnamaya Vishwatma Bhavam Hitva. ഇവിടെ ആ ജീവന് അവന്റെ തന്നെ സ്വരൂപത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ കോശചിന്ത, കോശങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അവൻ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്ന അന്നമയത്തെയാണ്, അന്നമയനായ ജീവനായി തന്നെ ഗ്രഹിക്കുന്നു. താനിത് ഈ ശരീരം, മനോമയൻ, പ്രാണമയൻ, മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, അതിനുള്ള ഉപയോഗമൊന്നും അനൗകികമൊന്നും വിവേചനമൊന്നുമില്ല. സർവത്ര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, പ്രാണപ്രവൃത്തി, ഇതിനെല്ലാം ആത്മഭാവ ഇതാണ് താൻ എന്നുള്ള വിചാരം ഉപേക്ഷിച്ചിട്ട്, താൻ അന്നമയാകിയതൊന്നുമല്ല, കേവല വിജ്ഞാനമയേ ബ്രഹ്മണി ആത്മത്വം ഭാവയൻ, കേവല വിജ്ഞാനമയൻ എന്ന് പറയുമ്പോൾ അന്നം പ്രാണം മനസ്സിനെല്ലാം വിട്ടിട്ട് മനസ്സിനപ്പുറമുള്ള വിജ്ഞാനം ആത്മാത്വം ഭവയൻ, അതാണ് സ്വസ്വരൂപം എന്ന് ധ്യാനിക്കുന്നവൻ, അങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ പ്രമാദ്യതി, അവന് പ്രമാദം സംഭവിക്കുന്നില്ല. അന്നമയാദിഷു ആത്മഭാവം ഹിത്വ കേവല വിജ്ഞാനമേ ബ്രഹ്മണി ആത്മത്വം ഭവയൻ ആശ്ചേച്ച് പ്രമാദ്യതി. ബാഹ്യേഷു അനാത്മസു ആത്മഭാവിതത്വ, അവന്റെ ചിന്ത ഇതിനെല്ലാം വച്ചിരിക്കുന്നു. പരമാവധി അവനെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് ഈ നാമരൂപത്തോടുകൂടിയിരിക്കുന്ന ഈ പിണ്ഡമായിട്ടാണ്. അനാത്മസു ആത്മഭാവിതത്വ ശീലിച്ചുപോയി, അവിടെ ആത്മഭാവന രൂഢമായി. അതിനു മാറ്റിയിട്ട് വിജ്ഞാനമേ ബ്രഹ്മണി ആത്മഭാവനായ പ്രമദനം, അത് കുറച്ചു പോയതുകൊണ്ട് വിജ്ഞാനമയമായ തന്റെ സ്വരൂപത്തിൽ ആത്മഭാവന വരുന്നുണ്ട്, ബുദ്ധി വ്യതിചരിച്ചു പോകും. അന്നാത്മവസ്തുക്കളിൽ ബുദ്ധി ഉറച്ചു പോകും. തന്നുവർത്തിയർത്ഥം അതിന് ഒഴിവാക്കുന്നതിന് വേണ്ടി പറയുന്നു, തസ്മാ ചേർന്ന പ്രമാദ്യതി. നീ വിജ്ഞാനം കൊണ്ട് നിന്റെ വിജ്ഞാന സ്വരൂപത്തെ ധ്യാനിക്കുകയാണെങ്കിൽ പ്രമാദം സംഭവിക്കത്തില്ല. അന്നമയാദിഷ്വാത്മഭാവം ഹിത്വ കേവല വിജ്ഞാനമേ ബ്രഹ്മണി ആത്മഭാവം ഭാവയെ നാസ്തേച്ചും സാധിപ്പിച്ചത് ശരീരെ പാത്മനോ ഹിത്വ ശരീര അഭിമാനനിമിത്തായി സർവേ പാത്മാന തേഷാന്റെ വിജ്ഞാനമേ ബ്രഹ്മണി ആത്മാഭിമാന നിമിത്താപായ ഹാനം ഉപദ്ധ്യതേ ഛത്രാപായ ഇവ ഛായാപായ. വീരത്ത് കുട പിടിക്കുന്നു, കുടയെ മാറ്റിക്കഴിഞ്ഞാൽ നീളില്ല, കുട പിടിക്കുമ്പോൾ നീല് വരുന്നു. ഛത്രാപായി കുട മാറ്റിക്കഴിഞ്ഞാലോ ഛായാപായ, നീളില്ല, തണലില്ല. അതുപോലെ ശരീരെ പത്മനോഹിത്വ ശരീരാഭിമാന നിമിത്തായി സർവീ പത്മാന, ശരീരാഭിമാന നിമിത്തമാണ് സർവപാപവും. ശരീര അഭിമാനമുള്ളവനാണ് പാപവും പുണ്യവും. പാപം എന്ന് പറഞ്ഞാൽ പുണ്യവും മനസ്സിലാക്കണം. ശരീരാഭിമാനമില്ലാത്തവന് അവൻ പാപപുണ്യങ്ങൾക്കുപരിയാണ്, അവൻ പ്രവൃത്തിക്കും നിവൃത്തിക്കും ഉപയോഗിക്കുകയാണ്. അവനെ സംബന്ധിച്ച് പാപപുണ്യങ്ങളില്ല, ധർമാധർമ്മങ്ങളില്ല, ശരി തെറ്റില്ല, ന്യായ അന്യായമില്ല, അവൻ സർവോപരിയാണ്. ശരീരെ പത്മന ശരീരാഭിമാന നിമിത്തായി സർവേ പത്മാന ശരീരാഭിമാനം, ശരീരബോധം, ശരീരബോധത്തെ തുടർന്നു വരുന്ന ശരീരാഭിമാനം, അതിനാശ്രയിച്ചു വരുന്ന വാക്കും ചിന്തയും പ്രവൃത്തിയും, ഇത് പാപപുണ്യങ്ങൾക്ക് കാരണമാണ്. അതുകൊണ്ടാണ് ആത്മജ്ഞൻ പാപപുണ്യങ്ങൾക്ക് അതീതനാണെന്ന് പറയുന്നത്. നമ്മുടെ ശരീരാഭിമാനവും ശരീരബോധം, ശരീരബോധത്തെ തുടർന്ന് വരുന്ന ശരീരാഭിമാനമില്ല. ശരീരത്തെക്കുറിച്ച് ബോധമില്ലെന്നല്ല, ശരീരത്തെക്കുറിച്ച് ബോധമില്ല. ശരീരത്തെക്കുറിച്ച് ബോധമില്ലാതിരിക്കണമെങ്കിൽ ആത്മജ്ഞാനം പോരാ, ഉറങ്ങണം. ഉറങ്ങാൻ ശരീരത്തെക്കുറിച്ച് ബോധം, നല്ല ജാഗ്രതയിലാണെങ്കിൽ എന്തെങ്കിലും ശരീരത്തെക്കുറിച്ച് ബോധം. പക്ഷേ ആ ശരീരത്തെ കുറിച്ച് അത് ആത്മാവാണെന്നുള്ള ബോധമില്ല, അതാണ് ശരീരബോധമില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം. ശരീരത്തെ അറിയുന്നില്ല എന്നല്ല, സ്വന്തം ശരീരത്തെ അറിയുന്നു, അന്യ ശരീരത്തെ അറിയുന്നു, പ്രപഞ്ചമാകുന്ന ശരീരത്തെ അറിയുന്നു, അതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അവിടെ അഭിമാനമില്ല. എന്താണ് അഭിമാനം എന്ന് പറയുന്നത്? അത് താനാണെന്നുള്ള ബോധം, അതാണ് അഭിമാനം. ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം, അതാണ് ശരീരാഭിമാനം. അതില്ല, അതില്ലാത്തവന് ഇവിടെ പാപം, ഇവിടെ പുണ്യം. പൂർവാർജിതമായ പാപപുണ്യങ്ങളുമില്ല, കാരണം പൂർവാർജിതമായ പാപപുണ്യങ്ങളെല്ലാം ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായതാണ്. ശരീരാഭിമാനത്തെ തുടർന്ന് വന്ന വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളും കൊണ്ടുണ്ടായതാണ്. പൂർവ്വജന്മത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലെ പുണ്യപാപങ്ങൾ, അസ്വീകരിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഭൂതകാലത്തുണ്ടായ പാപപുണ്യം. അതുകൊണ്ട് ഒരാൾക്ക് പാപബോധം എന്ന് പറയുന്നതിനെ സംബന്ധമാണ്, പാപബോധത്തിന്റെ ആവശ്യം. കാരണം അത് വാസ്തവത്തിലില്ലാത്തതാണ്, ശരീരാഭിമാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. ശരീരാഭിമാനം ഇല്ലാത്തവനെങ്ങനെ പാപബോധം വരും? അയ്യോ, ഞാൻ എന്നാ തെറ്റ് ചെയ്തു, അതിൽ നിന്ന് പാപം ഉണ്ടാകും, ഇങ്ങനെയുള്ളൊരു പാപബോധം ഉണ്ടാകും. അസ്യ ശരീരാഭിമാനമുള്ളവൻ അത് വേണ്ടതുമാണ്. ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ പാപം അനുഷ്ഠിക്കും, പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കും. അപ്പോൾ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ ഒരുവന് പാപബോധം വേണം. ധർമാധർമ്മ ബോധമില്ലെങ്കിൽ അധർമ്മം അനുഷ്ഠിക്കും, ന്യായ അന്യായ ബോധമില്ലെങ്കിൽ അന്യായം അനുഷ്ഠിക്കും, ശരിയും തെറ്റും തിരിച്ചറിഞ്ഞെങ്കിൽ തെറ്റ് ചെയ്യും. പക്ഷെ ഇതെല്ലാം ശരീരബോധമുള്ളപ്പോൾ. ഇവിടെ പറയുന്നത് ശരീരബോധത്തിന് അപ്പുറമുള്ള സ്ഥിതി. ശരീരാഭിമാനം നശിക്കുന്ന സമയം അവിടെ എന്താണ്? ശേഷം വിജ്ഞാനമയി, ആ വിജ്ഞാനമയ സ്വരൂപത്തിൽ ബ്രഹ്മണി ആത്മാഭിമാന നിമിത്താപായി. അവിടെ ആത്മാഭിമാനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഹാനം, പാപഹാനി സംഭവിക്കുന്നു. പാപമില്ല, ഉണ്ടായിട്ടില്ലാതാകുകയല്ല. ഇതുവരെ പാപം ഉണ്ടായിരുന്നു, അതെല്ലാം ഇല്ലാതാകുകയല്ല. പാപമേ ഇല്ല, ത്രികാലത്തിനും പാപമില്ല എന്നറിയുകയാണ്. ഛത്രാപായ ഛായാപായ, ഛത്രമുള്ളപ്പോൾ ഛായയുണ്ട്, ഛത്രം മാറ്റിയാൽ ഛായ പോയി. അതുപോലെ ശരീരാഭിമാനം ഉണ്ടെങ്കിൽ പാപമുണ്ട്, ശരീരാഭിമാനമില്ലെങ്കിൽ പാപമില്ല. ശരീരാഭിമാനമില്ലാത്തവന് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചു. ശരീരാഭിമാനമില്ലാത്തവനെ സംബന്ധിച്ച് ദുഷ്കർമ്മവും ഇല്ല, സത്കർമ്മവും ഇല്ല. കർമ്മം ഹേതുവാണ്, പാപപുണ്യങ്ങൾക്ക് ഹേതുവാണ്. അവിടെ സത്കർമ്മവും ദുഷ്കർമ്മവും ഇല്ലെങ്കിൽ ഹേതുവില്ല, ഹേതുവില്ലെങ്കിൽ അവിടെ പാപപുണ്യങ്ങളും ഉണ്ടാകുന്നില്ല. അവൻ ചെയ്യുന്ന കർമ്മങ്ങളോ, ഈ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ലോകസംഗ്രഹ പ്രവർത്തികളും മറ്റും, അതിൽ നിന്ന് പാപപുണ്യങ്ങൾ, അത് കർമ്മങ്ങളല്ല. അവന്റെ കർമ്മങ്ങളെ കർമ്മങ്ങളായി ഗണിക്കാൻ കഴിയില്ല, അത് കർമ്മച്ഛായ. കർമാഭാസം ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഫലത്തെ നൽകാത്ത കർമ്മച്ഛായയാണ് അവിടെ പാപമില്ല. എന്നാലും ചോദ്യം, എന്നാലും അങ്ങനെ ഞാൻ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? പാപകർമ്മങ്ങൾ ചെയ്യാൻ പാടുണ്ടോ? വീണ്ടും ചോദിക്കും. അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവസാനമില്ല. ജ്ഞാനത്തെ അത്രയൊക്കെ വ്യാഖ്യാനിച്ചാലും വെളിപ്പെടുത്തിയാലും ശരി, ശ്രോതാവ് അജ്ഞനാണെങ്കിൽ ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിക്കില്ല, ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിക്കില്ല. അതുകൊണ്ട് അതിന് സമാധാനം പറഞ്ഞാലും വീണ്ടും സമാധാനം വേറെ ചോദ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കത്തേയുള്ളൂ. സമാധാനം അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമല്ല. അതുകൊണ്ട് ആ ചോദ്യം ആവർത്തിക്കുന്നതിൽ അർത്ഥം ജ്ഞാനിക്ക് പാപമില്ല, ജ്ഞാനി ദുഷ്കർമ്മം ചെയ്യാമോ ചെയ്യുമോ? അജ്ഞാനിയെ സംബന്ധിച്ച് അത്ര സംശയം ഒടുങ്ങത്തില്ല. ഇവിടെ അജ്ഞാനി സംബന്ധിച്ചല്ല പറയുന്നത്, ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ നിലയെക്കുറിച്ച് പറയുക. അവിടെ പാപപുണ്യങ്ങളില്ല. എന്നാലും നമ്മൾ പറയുന്നത് ഞാനി സത്കർമ്മം ചെയ്യുന്നു, അത് പറയാം.
പറഞ്ഞല്ലോ
അജ്ഞന്റെ കാഴ്ചയാണ്, ജ്ഞാനിയുടെ നിലയല്ല അജ്ഞന്റെ നിലയാണ്. ജ്ഞാനിയുടെ നിലയിൽ നിന്ന് പറഞ്ഞാൽ അവിടെ പാപമില്ല. എന്നാൽ ജ്ഞാനി എന്ന് പറഞ്ഞ് പാപം ചെയ്താലോ, അതിന് ജ്ഞാനമോ ജ്ഞാനിയോ ഉത്തരവാദിയല്ല. അത് അജ്ഞന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജ്ഞാനിയെന്ന് കരുതി പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് അജ്ഞന്റെ കാര്യമാണ്. ഇവിടെ അജ്ഞന്റെ കാര്യം ചർച്ച ചെയ്യുന്നില്ല, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്ഞാനിയുടെയും ജ്ഞാനത്തിന്റെയും കാര്യമാണ്. അവിടെ ജ്ഞാനിക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അജ്ഞൻ എന്നെപ്പോലെ ജ്ഞാനിയാണെന്ന് നടിച്ച് കർമ്മം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് ബ്രഹ്മണി വിജ്ഞാനമേ ബ്രഹ്മണി ആത്മാഭിമാന നിമിത്താവായി ഹാനുപത്യതേ, അവന്റെ അഭിമാനം ആത്മാവിലാണ്, കോശങ്ങളിലല്ല. ആത്മാവിന്റെ അഭിമാനം എന്ന് പറയുമ്പോൾ മറ്റഭിമാനങ്ങളെന്ന് നിശ്ചയിക്കുന്നു. അവൻ കേവലം ആത്മസ്വരൂപിയായിരിക്കുന്നു. നിമിത്താവായി ശരീരാഭിമാന നിമിത്തം അവിടെ ഇല്ല. ഹാനുപത്യതെ പാപഹാനി അവന് സംഭവിച്ചിരിക്കുന്നു. അവിടെ ജ്ഞാനിയുടെ കർമ്മത്തെക്കുറിച്ചോ ജ്ഞാനിയുടെ പാപത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് ചിന്തിക്കുന്ന അർത്ഥശൂന്യമാണ്. ചിന്തയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല. അജ്ഞന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അജ്ഞന്റെ പുണ്യപാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ ജ്ഞാനത്തെ നേടുക, ജ്ഞാനിയായിരിക്കുക. തസ്മാ ശരീരാഭിമാന നിമിത്ത സർവാം പാപ്മന ശരീരപ്രഭവാം ശരീരേ വഹിത്വ വിജ്ഞാനമയ ബ്രഹ്മസ്വരൂപ അപന്ന തസ്ഥാൻ സർവാൻ കാമാൻ വിജ്ഞാനമയേനേവാത്മന സമശ്രുതെ സമ്യക് ഭൂമിത്തെ ഇത്യർത്ഥ. ശരീരാഭിമാന നിമിത്താൻ സർവാം ശരീരപ്രഭവാണ് ശരീരേ വഹിത്വ പറയുന്നു. ഈ പാപം ഇവിടെ നിന്നുണ്ടായി, പാപം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ജീവനെ അവന്റെ ബുദ്ധി ബോധിപ്പിക്കുന്നു, ഇത് പാപമാണോ ഇത് പുണ്യമാണോ. എത്ര കാലം അത് ബോധിപ്പിക്കും? അവന് ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം. ശരീരാഭിമാനം നിമിത്തമാണ് സർവാത്മാത്മന സർവപാപങ്ങൾ. ശരീരപ്രഭവ ശരീരത്തിൽ നിന്നുണ്ടായതാണ്, അതിന് ആത്മാവുമായിട്ട് ബന്ധമൊന്നുമില്ല, ശരീരവുമായിട്ടാണ് ബന്ധം. അതിനെ ശരീരേവഹിത്വ ശരീരത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു. പാപപുണ്യങ്ങളെല്ലാം ശരീരത്തിൽ തന്നെ ഞാനി കാണും, തന്നെ കാണുന്നില്ല, കാരണം തന്നെ ശരീരമല്ല. ഈ ശരീരം തന്നെ പാപപുണ്യങ്ങളുടെ ഫലമാണ്. ഇപ്പൊ പാപപുണ്യങ്ങളുടെ ഫലമായി ഉണ്ടായ ശരീരം, ഈ ശരീരം നിമിത്തമായി ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള പാപപുണ്യങ്ങൾ അതിന് ശരീരത്തിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശരീരത്തിലുള്ള ആത്മഭാവനയെ തേജിച്ചിട്ട് സ്വസ്വരൂപത്തെ ഗ്രഹിക്കുമ്പോൾ അവൻ ശരീരത്തിൽ പാപങ്ങളെ തേജിക്കുന്നു എന്ന് പറയും. വിവേകത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്, എന്തുകൊണ്ട് അഭ്യാസത്തിന്റെ കാര്യമാണ്. പാപങ്ങളെ ശരീരത്തിൽ തേജിക്കാൻ കഴിയും, അതാണ് പാപത്തിന്റെ ത്യാഗം എന്ന് പറയുന്നത്. അല്ലാതെ പാപത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. കാരണം അന്നമയം തുടങ്ങി അന്നം പ്രാണം മനസ്സ് വിജ്ഞാനം ആനന്ദം സർവവും പാപഹേതുക്കളാണ്, സർവവും പാപത്തിന് നിമിത്തമാണ്. ആർക്ക്? അജ്ഞനെ സംബന്ധിച്ച്. സർവ ശരീരത്തെ ആശ്രയിച്ചിട്ടാണുള്ളത്. പക്ഷേ വിദ്വാൻ അതിനെ ഏതിനെ ആശ്രയിച്ചാണ് അതൊക്കെ ഉണ്ടാകേണ്ടത് ഉണ്ടായത് അതിൽ തന്നെ അനുപേക്ഷിക്കുന്നു. അത് അതിൻ്റെതാണെന്ന് കരുതുന്നു. അതൊക്കെ ശരീരത്തിൻ്റെതാണ്, തൻ്റെതല്ല. തൻ്റെ ശരീരചേഷ്ടകൾ, വിദ്വാന്റെ ശരീരചേഷ്ടകൾ അത് പാപത്തെ ഉണ്ടാക്കുന്നു, പുണ്യത്തെ ഉണ്ടാക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. എല്ലാ കർമ്മങ്ങളും അതിൻ്റെതായ ഫലത്തെ ഉണ്ടാക്കും എന്നുള്ള നിയമം അനുസരിച്ച് അതെന്തെങ്കിലും ഫലത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ, പുണ്യത്തെ പാപത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്നെ ശരീരത്തിൽ തന്നെ ഉപേക്ഷിക്കും. ശരീരത്തിൻ്റെതാണ്, ശരീരം പ്രവർത്തിച്ചു ശരീരത്തിന് ഫലം കിട്ടി, മനസ്സ് പ്രവർത്തിച്ചു മനസ്സിന് ഫലം കിട്ടി എന്ന് പറഞ്ഞു. തൻ്റേതല്ലാതെ അതാണ് വിജ്ഞാനമയ ബ്രഹ്മസ്വരൂപാവന്ന തസ്താൻ സർവാൻകാമാൻ. നേരത്തെ പറഞ്ഞു സർവകാമത്തെയും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? സർവകാമവും സർവ ആനന്ദവും ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. വിജ്ഞാനമയ നൈവ ആത്മന സമശ്നതയെ സമയഭൂക്തി വിജ്ഞാന സ്വരൂപനായി ഇരുന്നുകൊണ്ട് സർവത്തെ അനുഭവിക്കുന്നു. അവിടെ അനുഭവം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സമയഭൂന്തേ തത്വജ്ഞാനത്തിൽ അവൻ കാണുന്നു. തത്വജ്ഞാനത്തിന് പ്രകാശത്തിൽ അവൻ പാപപുണ്യങ്ങളെ കാണും. എങ്ങനെ കാണുന്നു? തന്നോട് സ്പർശമില്ലാത്തവയായി കർമ്മങ്ങൾ ഫലത്തെ ഉണ്ടാക്കുകയും കഴിയും. സംസ്കാരം കർമ്മത്തെ സൃഷ്ടിച്ചതിനെ തീരും, അതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് പിന്നെ ഒഴിവാക്കുക എന്ന് പറഞ്ഞെന്താ താല്പര്യം? അത് തന്റേതല്ലെന്നറിയും, തനിക്കതുമായി ബന്ധമില്ലെന്നറിയും. അപ്പൊ അതിനെ ഒഴിവാക്കിയതായി. സമയത് ഭൂമിത്തേ അവനെന്താ ആവശ്യമില്ല? ശരീരത്തിന്റെ ആവശ്യമില്ല, ശരീര അഭിമാനത്തിന്റെ ആവശ്യമില്ല. അവിടെ അവനെ സംബന്ധിച്ച് ഇതിന്റെ ഹിത്വ ത്യാഗം സംഭവിച്ചിരിക്കുന്നു. പിന്നെ ശേഷിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു എന്താണ്? സർവഫലങ്ങളും ഏതൊന്നിനാണോ അന്തർഭവിച്ചിരിക്കുന്ന അതാണ്, അതിന്റെ അനുഭവം മാത്രമേ ഇവൻ അങ്ങനുള്ളൂ. അതാണ് അവൻ കാമങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. കാമങ്ങളെ കാമിക്കുന്നതിന് വേണ്ടി, അതിന്റെ അനുഭവത്തിന് വേണ്ടി. സർവ അനുഭവ സ്വരൂപമായ സ്വസ്വരൂപത്തെ ധരിക്കുന്നവന് കാമത്തെ കാമിക്കേണ്ട കാര്യമില്ല. അവൻ പറയുന്നു, അവൻ സംയുക്തേ ശരിയായ ബോധത്തിൽ പ്രാരബ്ധശേഷത്തെ അനുഭവിക്കുന്നു അത്രേ. ഇനി മുമ്പ് പറഞ്ഞതുപോലെ വരുന്നു, തസ്യപൂർവസി മനോമയസി ആത്മാവ വയേഷ ശരീരേ മനോമയി ഭവ ശരീര. ആ മുമ്പ് പറഞ്ഞ മനോമയനെ കുറിച്ചാണ്. അവന്റെ ശാരീരമാണ് ഈ വിജ്ഞാനമയം. യേശ വിജ്ഞാനമയ തസ്മാത്മാർത്ഥം ബാക്കിയെല്ലാം പറഞ്ഞതുപോലെയാണ്. തസ്യേഷേവ ശാരീരാത്മായ പൂർവസ്യ തസ്മാത്മാസ്മാ വിജ്ഞാനമയാത് അന്യോ അന്തരാത്മാനന്ദമയ തസ്മാത്മാർത്ഥം ആനന്ദമയി കാര്യാത്മ പ്രതീതി അധികാരാത്മായ ശബ്ദ. നമ്മൾക്ക് ആനന്ദമയനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ബ്രഹ്മസൂത്രത്തിൽ ആനന്ദമയ അധികരണമുണ്ട്. ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും വൃത്തികാരൻ എന്നൊരു വാർത്തികാരനല്ല, ഭാഷ്യകാരന്റെ പൂർവപക്ഷി എന്ന് മനസ്സിലാവും. ഭാഷ്യകാരന് മുമ്പ് ഇതിനെല്ലാം വ്യാഖ്യാനിച്ചാണ്. ഭാഷ്യകാരനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ഈ വൃത്തികാരനാണ്. വൃത്തികാരന്റെ സിദ്ധാന്തത്തെയാണ് ഭാഷ്യകാരൻ ചോദ്യങ്ങളായി സ്വീകരിക്കുന്നത് മുഖ്യമായിട്ട്. അത് വേറെ വാർത്തകാരൻ വേറെ. വൃത്തികാരന് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോ തോന്നിയ ആശയങ്ങൾ അത് പരമാർത്ഥ സത്യമാണ്. അതുകൊണ്ട് അതിനെല്ലാം പൂർവപക്ഷമാക്കി ഭാഷകാരൻ, എന്നിട്ടും നിഷേധിക്കുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്നെല്ലാം ബ്രഹ്മത്തെ ആനന്ദമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആനന്ദമയം എന്ന് കേട്ടപ്പോൾ വൃത്തികാരൻ ധരിച്ചു എന്നാണ് അത് എന്ന പരമാർത്ഥമായ പരമാത്മാവെന്നാണ് അതിനെ നിഷേധിക്കുന്നത്. ഇതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസൂത്രത്തിലും വളരെ നീണ്ട ചർച്ചയാണ്. ധാരാളം യുക്തികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഭാഷ്യത്തിലും വാർത്തികത്തിലും ഈ വിഷയം അതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. ഭാഷകാരനും വാർത്തികാരനും ഗുരുവും ശിഷ്യൻ ആചാര്യസ്വാമികളും സുരേശ്വരാചാര്യ ഒരു തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട്. ധാരണ ഗുരു എന്തോ ശിഷ്യൻ അതിന് അതുപോലെ വള്ളി പുള്ളി വിസർഗം വിടാതെ സ്വീകരിച്ചോളൊന്നോ? പക്ഷെ ഇവിടെ ശിഷ്യന് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല ഭാഗങ്ങളും കാണിക്കുന്നുണ്ട്. ഭാഷകാരനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചിലടത്ത് ആ അഭിപ്രായ വ്യത്യാസത്തെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതങ്ങനെ ഗുരു പറഞ്ഞാലേ ശിഷ്യൻ പറയണ്ട എന്നൊക്കെ നമ്മൾ ധരിക്കും. ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളാണങ്ങനെ നമ്മളെ പറയിപ്പിക്കുന്നു. ആചാര്യസ്വാമിയുടെ ശിഷ്യന്മാരെല്ലാവരും ഭാഷ്യത്തിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവർ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ആ വ്യാഖ്യാനങ്ങളിൽ ആ തത്വത്തിൽ നിന്നും വിടാതെ അവരുടെ സ്വന്തമായ സ്വതന്ത്രമായ ചിന്തയെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് ഗുരു നിന്ദയോ ഗുരു നിഷേധമോ അല്ല. ഗുരു പറയുന്ന കാര്യങ്ങൾ ഒരാൾ പറയുന്നു, ഞാൻ അതുപോലെ അക്ഷരം പറഞ്ഞ് അതിനെ ഗ്രഹിക്കുന്നു, സ്വീകരിക്കുന്നു, അനുഷ്ഠിക്കുന്നു എന്നെല്ലാം സാധാരണ പറയാറുണ്ടെങ്കിലും അതിന് പലപ്പോഴും ആധാരമായിരിക്കുന്നത് ശിഷ്യന്റെ മൂഢതയാണ്, അജ്ഞതയാണ്. എന്തുകൊണ്ട്? ഗുരു പറഞ്ഞതിന് ഞാൻ സർവാത്മനാ സ്വീകരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഗുരുവിന്റെ ഉപദേശത്തിന്റെ താല്പര്യം ഗ്രഹിക്കണ്ടേ? മൂഢനെങ്ങനെ താല്പര്യം ഗ്രഹിക്കും? ആ താല്പര്യം ഗ്രഹിക്കാത്തവനെങ്ങനെ തന്നെ അതിനെ അനുഷ്ഠിക്കും? അവനെങ്ങനെ പറയാൻ പറ്റും ഞാൻ ഗുരുവിനെ അതേപടി പിന്തുടരുന്നു എന്നങ്ങനെ പറയാൻ കഴിയും? കഴിയത്തില്ല. അപ്പോ ഉത്തമനായ ശിഷ്യൻ എന്ത് ചെയ്യുന്നു? ഉത്തമനായ യോഗ്യനായ ശിഷ്യൻ അവിടെ അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുകയാണ്. ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നിടത്ത് അതിന് തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കാം. ഗുരു അവതരിപ്പിക്കുന്ന ശൈലി തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രതിപാദന ശൈലിയിലും വ്യത്യാസമുണ്ട്, ആശയ ആവിഷ്കാരത്തിലും വ്യത്യാസമുണ്ട്, പല ഭാഗങ്ങളുണ്ട്. പരമാർത്ഥമായ തത്വത്തിൽ അവിടെ വ്യത്യാസം വരുന്നില്ല, പക്ഷെ പ്രക്രിയകളിൽ വ്യത്യാസമുണ്ട്, അവതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. അത്തരം ഒരു രീതിയെ സ്വീകരിക്കുന്നുണ്ടെന്ന് ഗുരുനിന്ദയോ ഗുരു നിഷേധമോ ഒന്നും ആകത്തില്ല. എന്തായാലും മൂഢതയേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ മുഖ്യമായി ഭാഷകാരൻ നിഷേധിക്കുന്നു വൃത്തികാരന്റെ മതം. ഇവിടെ ഭാഷയത്തിൽ ഉടനീളം ചോദ്യകർത്താവും മുഖ്യമായും വൃത്തികാരനാണ്. അദ്വൈതം എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചു ഇവിടെ സംഖ്യന്മാർ വരുന്നുണ്ട്, നൈയായികന്മാർ വരുന്നുണ്ട്, പലരും വരുന്നുണ്ട് ചോദ്യകർത്താക്കളായി. പക്ഷെ വൃത്തികാരൻ അദ്വൈതത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ്. സംഖ്യ യോഗ ന്യായശൈലിയെല്ലാം വിട്ടിട്ട് ഉപനിഷത്തിന് സ്വതന്ത്രമായൊരു ഭാഷ രചിച്ച ആളാണ്. പക്ഷെ അദ്വൈതത്തിലെത്തിയില്ല. ബ്രഹ്മസൂത്രത്തിൽ അങ്ങനെ അദ്വൈതത്തിലെത്തിയ ആചാര്യന്മാരെ കുറിച്ച് ഭാഷകാരൻ പറയുന്നു, വൃത്തികാരൻ അവിടെ എത്തിയില്ല. അതുകൊണ്ട് ഇവിടെ ആനന്ദം എന്ന് കണ്ടപ്പോൾ വൃത്തികാരൻ ഭ്രമിച്ചു, ബ്രഹ്മമാണ്, അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല. പിന്നെന്താണോ ആനന്ദമേരി കാര്യാത്മ പ്രത്യേകിച്ച് അധികാര മൈൻഡ് ശ്രദ്ധാച്ച് ആനന്ദമയൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കോശത്തെ എടുത്താൽ മതി, ആനന്ദമയ കോശം. കാര്യാത്മപ്രതി കാര്യാത്മാവിനെ എടുത്താൽ മതി, എന്നുവെച്ച് ആനന്ദമയ കോശനായിരിക്കുന്ന ആ ജീവഭാവത്തെ എടുത്താൽ മതി. അധികാര ഇവിടെ കോശ അധികാരമാണല്ലോ. അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി എന്നിങ്ങനെ പറയുന്നത് കോശങ്ങളെ കുറിച്ചാണ്. അതിന്റെ ഒടുവിലാണ് ആനന്ദമയം എന്ന് പറഞ്ഞത്. അവിടെ മാത്രം പെട്ടെന്ന് കോശത്തെ വിട്ടിട്ട് പരബ്രഹ്മം എന്നുള്ള അർത്ഥം ആനന്ദ ശബ്ദം കൊണ്ട് കേട്ടിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അബദ്ധമാണ്. മാത്രമല്ല ആനന്ദമയ മയട്ട് ആനന്ദ ശബ്ദത്തിൽ നിന്ന് മയട്ടെന്ന് പറയുന്ന തദ്ധിത പ്രതി ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. മയട്ട് ശബ്ദ മയട്ട് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കും ഇത് ആനന്ദമയനാണ്, ആനന്ദ സ്വരൂപനല്ല. എന്തുകൊണ്ട് ആനന്ദമയാദി കാര്യാത്മാനോ ഭൗതികാധികൃത അന്നമയം തുടങ്ങി ആനന്ദമയം വരെ പറഞ്ഞത് അന്നമയാദി കാര്യാത്മാവാണ്. അതോ ആത്മാവ് തന്നെ, പക്ഷെ കാര്യാത്മാവ് ഭൗതിക ഇതെല്ലാം ഭൗതികമാണ്. അലൗകികമായിരിക്കുന്ന അതീന്ദ്രിയമായിരിക്കുന്ന പരമാർത്ഥാത്മാവല്ല, ഭൗതികമായി നമ്മളെല്ലാം അറിയുന്ന നമുക്കെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവാണ്. തദ്ധികാര പതിത ആനന്ദമയ ആ ഒരു ഒഴുക്കിൽ വരുന്നതാണ് ഈ ആനന്ദമയ. അന്നം, പ്രാണം, മനസ്സ്, ബുദ്ധി, ആനന്ദം. അതുകൊണ്ട് തദ്ധികാര പതിത ആനന്ദമയ മയച്ചാത്ര വികാരാർത്ഥി ദൃഷ്ടോ. ഇവിടുത്തെ മയട്ടിന്റെ അർത്ഥവും വികാരമൊന്നാണ്. പ്രാകൃതിയർത്ഥമുണ്ട് മയട്ടിന്, വികാരാർത്ഥമുണ്ട് ചിലപ്പോൾ സ്വരൂപം എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ മയട്ടെന്ന് പറയുന്ന വികാരാർത്ഥത്തിലാണ്. യഥാ അന്നമയം, അന്നമയം എന്ന് പറയുന്ന എന്താണ് അന്ന വികാരം, അതുപോലെ വികാരാർത്ഥത്തിലാണ്. ആനന്ദം ബ്രഹ്മസ്വരൂപം എന്ന് പറയാം, പക്ഷെ ആനന്ദം നമ്മൾ അറിയുന്നത് അനുഭവിക്കുന്നത് എന്നാ ഇവിടെ അന്തക്കണത്തിൽ മനോവൃത്തികളിലാണ് ആനന്ദത്തെ അനുഭവിക്കുന്നത്. ആനന്ദം പരമാർത്ഥമാണോ അല്ല, അതെന്താണ് വികാരപ്പെടുന്നതുകൊണ്ടാണ് ഇവിടെ ആനന്ദം മയൻ വികാരാർത്ഥത്തിലുള്ള മയൻ ശബ്ദം പ്രയോഗിച്ചത്. ഇവിടെ എല്ലായിടത്തും തകരാറുണ്ട്. ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമുക്ക് പരിചയമുള്ള ആനന്ദത്തെ കുറിച്ചില്ല. ആനന്ദമാണ് ബ്രഹ്മം, അതല്ല. ബ്രഹ്മം ബോധമാണ് അറിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കുക എന്താണ്, ഓ ആ ബോധം അറിവുതാ എന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്റെ അറിവ് അതാണ് ബ്രഹ്മം. അതൊക്കെ അസംബന്ധമാണ്. ഞാനിതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മനോവൃത്തി അറിവാകുന്ന മനോവൃത്തി അതല്ല ബ്രഹ്മം. അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞ വിജ്ഞാനമയൻ കോശനാണ് കോശമാണ്, അതുപോലെ ആനന്ദമയം അത് കോശമാണ് പരമാർത്ഥമല്ല. എന്തുകൊണ്ട് മയറ്റ് അത്ര വികാരാർത്ഥത്തിൽ ഇഷ്ടം, മയറ്റവിടെ വികാരാർത്ഥത്തിലാണ്. ഇത് അന്നമയത്തിൽ അന്നമയം എന്ന് പറയുന്നിടത്ത് അന്നവികാരം എന്ന് ധരിച്ചതുപോലെ തസ്മാൻ കാര്യാത്മ ആനന്ദമയ പ്രത്യേകതയ. അതുകൊണ്ട് ഇവിടെ ആനന്ദമയനായ ജീവൻ, ആനന്ദ ഉപാധികനായ ജീവൻ എന്നെടുത്താൽ മതി. ഇതിനോട് വ്യക്തമായ തെളിവുകളുണ്ട്. മറ്റൊന്നുകൊണ്ട് എന്താണ്, സംക്രമണാച്ച ആനന്ദമയ ആത്മാനോ സംക്രാമതീതി ഭക്ഷിതി. ഇവിടെ ഒരു സംക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദമയനായ ആത്മാവിനെ പ്രാപിക്കുന്നു, പ്രേരണയുള്ള ആനന്ദത്തെ ധ്യാനിക്കുന്നു, ആനന്ദമായി തീരുന്നു. വിജ്ഞാനത്തെ ധ്യാനിക്കുന്നവൻ വിജ്ഞാനത്തെ പ്രാപിക്കുന്നു. ഇവിടെ ആരാരെ പ്രാപിക്കുന്നു, പ്രാപിക്കുന്നുവൻ ഒരുവൻ വേറെ, പ്രാപിക്കേണ്ടവൻ മറ്റൊരുവൻ. ദ്വൈതം വന്നു കഴിഞ്ഞു. സംക്രമണം എന്ന് പറയുമ്പോൾ ദ്വൈതം ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് പോകുന്നു, ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ ഗ്രഹിക്കുന്നു. അതൊക്കെ എവിടെ സംഭവിക്കും, ഈ ആനന്ദമയനിൽ സംഭവിക്കും, അതിനപ്പുറം സംഭവിക്കത്തില്ല. ബ്രഹ്മം ആനന്ദാതീതമാണ് പരമാർത്ഥം. ആനന്ദാതീതമായിരിക്കുന്ന ബ്രഹ്മത്തിനടുത്ത് നിൽക്കുന്നതാണ് ആനന്ദമയ ബ്രഹ്മം. അവസ്ഥയിലെ നമ്മൾ പറയുന്നത് ഇനി ചർച്ച ചെയ്യാം. സുഷുപ്തിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു. എന്താ അവിടെ ആനന്ദമയനായ കോശത്തെ അനുഭവിക്കണം? അല്ല, എന്തുകൊണ്ട് അവിടെ അജീവഭാവമില്ല? ആനന്ദമയനായ ആ കോശം അവിടെ ഇല്ല. അടുത്ത സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും. പിന്നെ ആനന്ദം എവിടെ പോയി? ആ ആനന്ദസ്വരൂപനായ പരമാത്മാവ് തന്നെയാണ് ആനന്ദമയനായ കോശരൂപത്തിൽ പ്രകടമായത്. അത് തന്നെയാണ് വിജ്ഞാനരൂപത്തിൽ പ്രകടമായതല്ല. അങ്ങനെ പ്രകടമാകുമ്പോഴും ആനന്ദസ്വരൂപനായ ബ്രഹ്മം അല്ലെങ്കിൽ വിജ്ഞാനസ്വരൂപനായ ബ്രഹ്മം, വേണമെങ്കിൽ ആ ബ്രഹ്മത്തെ അന്നസ്വരൂപനെന്ന് പറയാം, പ്രാണസ്വരൂപനെന്ന് പറയാം, മനസ്സ്വരൂപനെന്ന് പറയാം, വിജ്ഞാനസ്വരൂപനെന്ന് പറയാം, ഏത് ഭാഷയിലും പറയാം. ആ ബ്രഹ്മം അവിടെ ഈ ഉപസംക്രമണം ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം അതീതമായി നിൽക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഒരു സംക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കടന്നുപോക്കിനെ കുറിച്ച് പറയുന്നു, ഒരിടത്തു നിന്ന് വേറൊരു ഭാഗത്ത് എത്തിച്ചേരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദമയം ആത്മാനുപസംക്രാമതി, ആനന്ദമയനായ ആത്മാവിനെ പ്രാപിക്കുന്നു. അങ്ങനെയെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കണം അത് പരമാർത്ഥത്തെ കുറിച്ചല്ല പറയുന്നു, പരമാർത്ഥത്തോട് അടുത്തു നിൽക്കുന്നതിനെ കുറിച്ചും പറയും, പരമാർത്ഥത്തോട് അകന്നു നിൽക്കുന്നതിനെ കുറിച്ചും പറയും. ഇതെല്ലാം ഒരു തരത്തിൽ പരമാർത്ഥ സ്വരൂപം തന്നെ. പരമാർത്ഥത്തോട് അടുത്ത് നിൽക്കുന്നു ആനന്ദമയം, പരമാർത്ഥത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു അന്നമയം. ഇതെല്ലാം വാസ്തവത്തിൽ ആ പരമാർത്ഥ സ്വരൂപവുമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നതിൽ വൈരുദ്ധ്യം വരത്തില്ല, ഒന്ന് മറ്റൊന്നിന് വിരോധമാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടിവിടെ സംക്രമണത്തെ കുറിച്ച് പറയുന്നു, മയപ്രത്യം ഉപയോഗിച്ചിരിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ആനന്ദമയൻ പരമാത്മാവല്ല. ഈ കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസൂത്രത്തിൽ എത്രയോ പേജുകളാണ് ചെലവാക്കിയിരിക്കുന്നത് ഭാഷകാരൻ. കാര്യ ആത്മനാന്റെ സംക്രമണം അനാത്മനാന്തിഷ്ടം, സംക്രമണ കർമ്മത്തിനേക്ക ആനന്ദമയ ആത്മാ ശ്രൂയത. അവിടെ സംക്രമണ കർമ്മമായിട്ടാണ് ആനന്ദമയ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. അവിടെ എത്തിച്ചേരുന്നു എന്നാണ്. ആരെത്തിച്ചേരുന്നു? ജീവൻ. ആ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോ അവിടെ ഒരു ഗതി ചെറിയുണ്ട്. അത് ആനന്ദമയൻ ഉള്ള എത്തിച്ചേരൽ, അത് പരമാർത്ഥത്തിലുള്ള എത്തിച്ചേരലല്ല. പരമാർത്ഥത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല, അവിടേക്ക് വഴി ഗതിയില്ല. ഭക്ഷകന് എത്രയോ സ്ഥലത്ത് പറയുന്നു, ആകാശത്ത് പറക്കുന്ന പക്ഷികൾ അവിടെ അതിന്റെ പാദചിഹ്നത്തെ അവശേഷിപ്പിക്കുന്നില്ല, ഗതിയില്ല. അവിടെ ഗതിയില്ലാത്തടത്ത് ഗമിക്കുന്ന എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഇവിടെ ഗതിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ആനന്ദമോനാഥല്ല പരമാർത്ഥം. കാരണം കാര്യാത്മനാച്ച സംക്രമണം അനാത്മനാന്തിഷ്ടം, സംക്രമണ കർമ്മത്തിനൊക്കെ ആനന്ദമയ ആത്മാശ്രീയത്തെ ആനന്ദമയനെ അങ്ങനെയല്ല കാണിക്കുന്നു, സംക്രമണ കർമ്മമായിട്ട് കാണിക്കുന്നു. അവിടെ എത്തിച്ചേരുന്നു യഥാ അന്നമയം ആത്മാനം സംക്രാമതി എന്ന് പറഞ്ഞതുപോലെ അന്നമയനെ പ്രാപിക്കുന്നു, പ്രാണമയനെ പ്രാപിക്കുന്നു, മനോമയനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. എന്നുവെച്ചാൽ ആത്മനയവ ഉപസംക്രമണം, ആത്മാവ് ആത്മാവിനെ പ്രാപിക്കുന്നു. സാധ്യമല്ലല്ലോ, ആനന്ദമയനാണ് ആത്മാവെന്ന് പറഞ്ഞ് പിന്നെ അതിനെ പ്രാപിക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് ആനന്ദമയൻ ആത്മാവല്ല. അതിനെ വേണമെങ്കിൽ പറയാം ജീവനാണ്, ജീവന്റെ ഒരു ഭാവമാണ്, പരമാത്മഭാവമാണ്. പരമാത്മാവിന്റെ രണ്ട് ഭാവം, ഒന്ന് ജീവഭാവം, മറ്റൊന്ന് പരമാത്മാഭാവം. ആ ജീവഭാവത്തിൽ പോക്കുവരവെല്ലാം സംക്രമണം. പരമാത്മഭാവത്തെ അതില്ല. അതുകൊണ്ട് ഇവിടെ ആനന്ദമയെന്ന് പറഞ്ഞത് ആ പരമാത്മഭാവത്തെ അല്ല, താൻ ഇവിടെ സംക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അധികാര വിരോധ അസംഭവ, ഇവിടെ എന്താണ് സന്ദർഭം? എന്താണ് അധികാരം? സന്ദർഭം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോശങ്ങളെ കുറിച്ച് പറയുക. അസംഭവാച്ച്, അസംഭവം എന്ന് പറയുന്ന ദോഷമുണ്ടെന്നുകൊണ്ട് ആ പരമാർത്ഥത്തിൽ സംക്രമണം സംഭവിക്കുന്നുണ്ട്. ആരും പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്നു. നമുക്ക് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒക്കെ എത്തിച്ചേരാം, അസാധ്യമാണ്. പക്ഷെ പരമാർത്ഥത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല, അവിടേക്ക് വഴിയില്ല എത്തിച്ചേരാം. അതാണ്, അതായിരിക്കുകയുള്ളു. അത് പറയുന്നു, നഹി ആത്മന ഏവ ആത്മന ഉപസംക്രമണ. താൻ സ്വയം തന്നിലേക്ക് പോകും, ആത്മാശ്രയ ദോഷം വരുന്നു. ഇന്ന സംഭവിക്കുക, സംഭവിക്കത്തില്ല. തനിക്ക് മറ്റൊരിടത്തേക്ക് പോവാം, തന്നിലേക്ക് പോകാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? സ്വാത്മനി ഭേദാഭാവ, സ്വസ്വരൂപത്തിൽ ഭേദമില്ല. ഭേദമുള്ളിടത്തെ പ്രാപ്തി, പ്രാപക ബന്ധമാണ്. രാമൻ ഗ്രാമത്തിൽ നിന്ന് വേറെയാണ്, അതുകൊണ്ട് രാമൻ ഗ്രാമത്തിലേക്ക് പോകുന്നു. രാമൻ തന്നെ ഗ്രാമമായി കഴിഞ്ഞാൽ രാമന് ഗ്രാമത്തിൽ പോകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഭേദാഭാവം, അവിടെ ഭേദം. സ്വാത്മനി സ്വസ്വരൂപത്തിൽ ഭേദമില്ല, അതുകൊണ്ട് സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ ആർക്ക് സാധ്യമല്ല, മോക്ഷത്തെ നേടാൻ ആർക്ക് സാധ്യമല്ല, അസാധ്യമല്ല. മോക്ഷത്തെ നേടുന്നേപ്പോ മോക്ഷം നേടാൻ സാധ്യമല്ല എന്ന് ഗ്രഹിക്കുന്നു. അപ്പോ മോക്ഷത്തെ നേടുന്നതാണ് മോക്ഷത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്. അല്ലാതെ മോക്ഷത്തെ നേടിയെടുക്കുന്നു ഒന്ന് അല്ല, അതിന് നേടിയെടുക്കുമ്പോഴല്ല. അവിടെ ഭേദമില്ല, സ്വാത്മനി ഭേദാഭാവ. എന്തുകൊണ്ട്? ആത്മഭൂതം ച ബ്രഹ്മ സംക്രമിത്. ഇവിടെ സംക്രമിക്കുന്നവനുണ്ടല്ലോ, പോകുന്നു, ആനന്ദത്തെ പ്രാപിക്കുന്നു. അവന്റെ കർമ്മമല്ല ആനന്ദം, അവന്റെ സ്വരൂപമാണ് ആനന്ദം. അവന്റെ ആത്മാവാണ് ആനന്ദമായിരിക്കുന്നത്. അതാണ് ആത്മഭൂതം ച ബ്രഹ്മ സംക്രമിത്. ശിരാദി കൽപ്പനാനുപത്തി. അതുമാത്രമല്ല, ആനന്ദമയനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നു, പ്രിയമേവ മോദമേവ. ഇങ്ങനെ ശിരസ്, ആത്മാവ്, പക്ഷം ഇതെല്ലാം പറയുന്നുണ്ട്. ആത്മാവിൽ ഇതൊന്നുമില്ല. അന്നമായ ദോഷത്തിൽ ഇതെല്ലാം ഉണ്ട്. ശിരാദികൽപ്പന അനുപത്തി. ശിരാദികൽപ്പന അനുപന്നമാണ്, ഐക്യമാണ്. ആത്മാവാണ് ആനന്ദമയനെങ്കിൽ അതല്ല. അതുകൊണ്ട് കോശത്തെക്കുറിച്ച് പറയുന്നത് എല്ലാം ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്. പിന്നീട് പ്രകടന ഗ്രന്ഥങ്ങളിലും മറ്റും ആനന്ദമയൻ അത് കോശമാണ്, അതാത്മാവല്ല, പരമാർത്ഥമല്ല. അതാണ് ശിരാദികൽപ്പന അനുപ്രതിഷ്ഠ. നഹി യഥോക്ത ലക്ഷം ആകാശാദികാരണ അകാര്യപ്പതിരെ ശിരാദി അവയവരൂപ കൽപ്പന ഉപദ്ധ്യതി. മുമ്പ് പറഞ്ഞ ബ്രഹ്മ യഥോക്ത ലക്ഷണേ, മുമ്പ് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. സത്യം, ജ്ഞാനം, അനന്തം എന്ന് പറഞ്ഞു. ആകാശാദികാരനെ ആ ബ്രഹ്മം എന്താണ്? ആകാശാദികൾക്കും കാരണമാണ്. അക്കാര്യപ്പതിഥി, അത് കാര്യത്തിന്റെ കൂട്ടത്തിൽ പെടുന്നതല്ല. ശിരാദി അവയവരൂപ കൽപ്പന ഉപപദ്ധ്യതയെ നവപദ്ധ്യതയെ, അവിടെ അതിന് തലയുണ്ട്, വാലുണ്ട് എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? ബ്രഹ്മത്തിന് ഇങ്ങനെ തലയും വാലും എല്ലാം വരും. തലയും വാലും എല്ലാം പറയുന്നുണ്ടെങ്കിൽ ആ കൽപ്പന, ആ ഭാവനയെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒന്നിനാണ്, ജീവന് തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. ബൃഹദാരണ്യത്തിൽ പറയുന്ന അദൃശ്യ, അനാത്മീ, അന്നിലയനി, അന്നിരുത്തേ, കാണാൻ വയ്യ, കേൾക്കാൻ വയ്യ, അനാധാരമില്ല, നിർവചിക്കാൻ വയ്യ, അതിനാദിയില്ല, അന്തമില്ല, അസ്ഥൂലം, അനണു, സ്ഥൂലമല്ല, അണുവല്ല, നേതി നേതി, ഇതാണ് ഇതാണെന്ന് പറയാൻ വയ്യ, അത് ആനന്ദമെന്ന് പറയാൻ വയ്യ, വിജ്ഞാനമെന്ന് പറയാൻ വയ്യ, ഇത്യാദി വിശേഷ അപോഹശ്രുതിബ്ധി. അതുകൊണ്ട് ഏതെല്ലാം ഭാവന സങ്കല്പം വരും അതാണ് വിശേഷം. ബ്രഹ്മത്തെ നമുക്ക് എങ്ങനെയല്ല സങ്കല്പിക്കാൻ പറ്റുന്നു? ഒരിക്കലും ആ സങ്കല്പത്തിലുള്ള ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യുന്നു? വിശേഷ അപോഹശ്രുതി, ശ്രുതി സർവവിശേഷങ്ങളെയും അവിടെ നിഷേധിക്കുന്നു, അപോഹനം ചെയ്യുന്നു. എന്നിട്ട് ശ്രുതി അവസാനം പറയുന്ന എന്താണ്? നേതി നേതി, നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നു. അതെങ്ങനെ ആനന്ദമയനാകും എന്ന്? അതുകൊണ്ട് ആനന്ദമാണ് ബ്രഹ്മമെന്ന് പറയുമ്പോ ഇവിടെ പറയും എന്റെ ഏറ്റക്കുറിച്ചിനെ കുറിച്ചൊക്കെ പറയും. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, അതിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ആനന്ദം, അതിനേക്കാളും വലിയൊരാനന്ദം എന്ന് ആനന്ദത്തിന്റെ താരതമ്യത്തിലൂടെ ഗ്രഹിക്കുന്ന വലിയൊരാനന്ദമല്ല. അല്ലേ? ആ സർവ ഇവിടെ പറഞ്ഞ അപോഹം, സർവവിശേഷങ്ങളെയും അപോഹനം ചെയ്ത, ഒരു വിശേഷങ്ങൾക്കും നിലനിൽപ്പില്ലാത്ത ആ സുഷുപ്തിയിൽ അവിടെ ആരെന്ത് സുഖമനുഭവിച്ചു? ആരെങ്കിലും എന്തെങ്കിലും സുഖമനുഭവിച്ചു? ഉറങ്ങുന്ന ആരെങ്കിലും പറയാറുണ്ടോ, ഉറങ്ങുന്ന ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുകയോ, ഇതാ ഞാൻ പരമാനന്ദത്തെ അനുഭവിക്കുന്നു? പറ്റുമോ? ഉണർന്നതിന് ശേഷം പല യുക്തികളും പറയും, അതെല്ലാം കേവല യുക്തികളാണ്, പരാമർശങ്ങൾ, അതിനെ ആശ്രയിച്ച് വരുന്ന യുക്തികളാണ്. ഉറക്കത്തിൽ പറയാൻ വയ്യ, ഗുരുവിനും പറയാൻ വയ്യ, ശിഷ്യനും പറയാൻ വയ്യ, ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു, ഞാൻ ആനന്ദരൂപമായി ബ്രഹ്മമാണ്. ആനന്ദം ബ്രഹ്മ എന്ന് പറയുന്നതോ അത് സത്യമാണ് ബ്രഹ്മ, ജ്ഞാനമാണ് ബ്രഹ്മ, അനന്തമാണ് ബ്രഹ്മ എന്ന് പറയുന്നത് പോലെയാണ്. അതിൽ നിന്നൊക്കെ എന്ത് ഗ്രഹിച്ചോ? എന്താ സത്യം എന്ന് പറഞ്ഞപ്പോ ഈ വ്യാവഹാരികമായ ലൗകികമായ സത്യത്തെയാണോ ഗ്രഹിച്ചത്? ജ്ഞാനമെന്ന് പറയുമ്പോ ഈ ഉണ്ടായി നശിക്കുന്ന ബുദ്ധിയാണോ ഗ്രഹിച്ചത്? അനന്തമെന്ന് പറഞ്ഞപ്പോ ആകാശത്തിനോ ഗ്രഹിച്ചോ? അതിനെയൊന്നുമല്ല ഗ്രഹിച്ചത്, അതിനൊക്കെ അപ്പുറമുള്ളതെന്ന് ഗ്രഹിക്കാനാണ്. നേതി നേതി എങ്ങനെയാണോ ഫലം ചെയ്യുന്നത് അതുപോലെയാണ് ഇതും ഫലം ചെയ്യുന്നത്. അതാണ് വിശേഷ അപോഹശ്രുതിഭ്യ. അതെല്ലാം പറയുന്നത് വിശേഷത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ പരമാർത്ഥത്തെ ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല, ഒരു ലക്ഷണത്തെ കൊണ്ട് തന്നെ വിശേഷിപ്പിക്കാൻ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു, അദൃശ്യ അനാത്മി അനലയിനി അനിരുക്തി അസ്തൂലം അനണു നീതി നീതി. ഈ നിഷേധങ്ങൾ എല്ലാം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്നു, നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു, നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ആര് ശേഷിക്കുന്നു? നിഷേധിക്കുന്നവൻ ശേഷിക്കും. സർവത്തെ നിഷേധിച്ചാൽ, അനാത്മാവായ സർവത്തെ നിഷേധിക്കുമ്പോൾ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള അന്നമയാദികളെ സർവത്തെയും നിഷേധിക്കേണ്ടി വരും. തനിക്ക് വെളിപ്പെടുന്ന സർവത്തെയും നിഷേധിച്ച ശേഷിക്കുന്നു. അതാണ് അപോഹം, അപോഹനം. അതുകൊണ്ട് ഇവിടെ ആനന്ദമയൻ അത് ജീവൻ തന്നെയാണ്, ജീവകോശമാണ് എന്ന് പറയും. ഇനി ഇവിടെയെങ്കിലും ആനന്ദമയനെ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ താല്പര്യം ആനന്ദമയ എന്റെ സ്വരൂപം അത് പറയാം. ഈ അന്നമയം അതിന്റെ സ്വരൂപം ആത്മാവ് തന്നെ, പ്രാണമനോവിജ്ഞാനമയന്റെ സ്വരൂപം ആത്മാവ് തന്നെ, അതുപോലെ ആനന്ദമയന്റെ സ്വരൂപവും ആത്മാവാണ്. ആ അർത്ഥത്തിൽ ചിലടത്ത് ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറയാനുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പാൽപായസം കുടിക്കുന്ന ആനന്ദം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതുകൊണ്ടിപ്പോ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദം, ആനന്ദമാണ് ബ്രഹ്മം, ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഇപ്പൊ അനുഭവിക്കുന്നതിൽ ആനന്ദങ്ങൾ, അതിനേക്കാൾ വലിയ ആനന്ദം സാധിശയമായ ആനന്ദം, ഏറ്റക്കുറച്ചുള്ള ആനന്ദം. അതിന് ഉപായങ്ങൾ പലതാണ്, ലൗകികമായ ഉപായങ്ങൾ പലതാണ്, അലൗകികമായ ഉപായങ്ങളും. പക്ഷെ നിരതിശയമായ ആനന്ദം, അതിനെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. അതിനെ മറ്റുള്ള സർവത്തെ നിഷേധിച്ചിട്ട് വെളിപ്പെടുത്തുന്നു. മന്ത്ര ഉദാഹരണാനുപത്തി, ഇനി അടുത്ത് മന്ത്രത്തിൽ പറയുന്ന ഉദാഹരണങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലും മനസ്സിലാകും എന്താണോ ആനന്ദമയം, പരമാത്മാവല്ല, ജീവൻ തന്നെയാണ്, ജീവഭാവത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും.